ദൈവത്തിൻ്റെ സ്തോത്രം. നമ്മുടെ മൂന്നാമത്തെ ദിവസത്തെ ക്ലാസ്സിലേക്ക് നാം പ്രവേശിക്കുകയാണ്. നമുക്കൊരു വാക്ക് പ്രാർത്ഥിക്കാം. സ്നേഹവാനും പരിശുദ്ധനുമായ നല്ല പിതാവേ, കഴിഞ്ഞ ദിവസങ്ങളിൽ ഞങ്ങളോട് കൂടിയിരുന്ന നടത്തി കൃപയ്ക്കായി സ്തോത്രം. ഈ ദിവസവും നിന്റെ വചനം കേൾക്കുവാനും അത് ദൈവത്തിന് അനുസരിപ്പാനും നിന്റെ കുഞ്ഞുങ്ങൾക്കിടയാക്കിയാട്ട് പ്രേക്ഷകരായ എല്ലാവരും കർത്താവ് അനുഗ്രഹിക്കും, നിന്റെ നാമത്തിന് മഹത്വമാക്കും. യേശു മൂലം പ്രാർത്ഥന കേൾക്കണം പിതാവേ. ദൈവത്തിൻ്റെ സ്തോത്രം. കടന്നു വന്നിരിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും കർത്താവിന് വന്ദനം. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. റോമാ സാമ്രാജ്യത്തെക്കുറിച്ച് അല്പം ആയി ആദ്യം സംസാരിക്കാൻ ഞാൻ ആഗ്രഹിക്കും. ക്രിസ്തുവിൻ്റെ മനുഷ്യാവതാര കാലത്ത് ലോകമെങ്ങും റോമാക്കാരുടെ വാഴ്ചയായിരുന്നു. യൂറോപ്പിൻ്റെ തെക്കുഭാഗത്തുള്ള ഇറ്റലി റോമാ സാമ്രാജ്യത്തിൻ്റെ തലസ്ഥാനമായിരുന്നു. പുരാതന റോമാ സാമ്രാജ്യത്തെക്കുറിച്ച് അല്പം ചിന്തിക്കാൻ ആഗ്രഹിക്കുന്നു. റോമാ പട്ടണം BC 753 ഇറ്റലിയിൽ ടൈബർ നദിയുടെ ദക്ഷിണതീരത്ത് നിന്ന് 18 മൈൽ ഉള്ളിലോട്ട് മാറി ഒരു മലമുകളിൽ റോമുലസ്, റീമസ് എന്നീ രണ്ട് സഹോദരന്മാർ ചേർന്ന് പണി കഴിപ്പിച്ചതായി വിശ്വസിക്കപ്പെടുന്നു. ഈ പട്ടണത്തിന് ചുറ്റും 7 മലകളുണ്ട്. അവ പാലറ്റീനസ്, ക്യാപിറ്റോലീനസ്, ക്യൂറിനാലീനസ്, കൊയിലസ്, അവന്റീനസ്, വിമനാലീനസ്, എസ്കീലീനസ് എന്നിവയത്രേ. റോമൻ ജനതയുടെ വർധനവോടുകൂടി അവർ ഈ 7 മലകളിൽ തങ്ങളുടെ വീടുകൾ ക്ഷേത്രങ്ങളും പണി കഴിപ്പിച്ചു. മാത്രമല്ല അവയെല്ലാം ഏക നഗരമാകുന്നതിന് ചുറ്റും ഒരു വൻ കോട്ട പണിതു. ഈ കോട്ടയുടെ ചുറ്റളവ് 5 മൈൽ ചുറ്റളവായിരുന്നു. പട്ടണത്തിനുള്ളിലേക്കുള്ള കടക്കുന്നതിന് 19 വാതിലോടുകൂടിയ കൂടിയുള്ളതുമായിരുന്നു ഈ കോട്ട. യേശു ഈ ലോകത്തിൽ പൂജാതനാകുന്നതിന് മുൻപ് തന്നെ അനേക ഭവനങ്ങൾ ഈ കോട്ടയ്ക്കപ്പുറത്ത് നിർമ്മിക്കപ്പെട്ടിരുന്നു. AD 570 കാർഡിനാൽ മൈ നടത്തിയ പഠനത്തിൽ നിന്നും ഇവിടെ 324 തെരുവുകൾ ഉണ്ടെന്നും ധാരാളം ദൈവങ്ങളുടെ പ്രതിമകൾ ഉള്ളതിൽ 80 എണ്ണം ഗിൽറ്റ് ചെയ്തിട്ടുള്ളതാകുന്നു. അതിൽ ഹെർക്കുലീസിൻ്റെ പ്രതിമ മാത്രം ഇപ്പോഴും അവശേഷിക്കുന്നു. 66 എണ്ണം ഐവറിയിൽ നിർമ്മിക്കപ്പെട്ടതും ആകുന്നു. ഈ പട്ടണത്തിൽ ഏകദേശം 46,608 വീടുകളും 780 കൊട്ടാരങ്ങളും 400 ക്ഷേത്രങ്ങളും 13,052 ജലധാരകളും ഓടിൽ നിർമ്മിച്ച 3,785 ചക്രവർത്തിമാരുടെ പ്രതിമകളും ഉണ്ടായിരുന്നു. കൂടാതെ 31 സിനിമാശാലകളും 8 കൊലോസിയം പോലുള്ള സാമൂഹിക കേന്ദ്രങ്ങളും പുരാതന റോമിൽ ഉള്ളതായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ പട്ടണത്തിൻ്റെ മധ്യേ 300 അടി നീളവും 180 അടി ഉയരവുമുള്ള ഫോറം എന്ന പേരായ ഒരു മന്ത്രശാല സ്ഥിതി ചെയ്യുന്നു. രാജകീയ സംഗതികൾ ചർച്ച ചെയ്യുന്നതും ഭരണാധികാരികളെ തെരഞ്ഞെടുക്കുന്നതും ഇവിടെ വെച്ചായിരുന്നു. ഈ മന്ത്രശാലയുടെ സമീപത്തെ ആലോചന സംഘക്കാരുടെ മന്ത്രമണ്ഡപവും ചില വ്യാപാര സ്ഥലങ്ങളും സ്ഥിതി ചെയ്തിരുന്നു. ഇവിടെ ഏകദേശം 20 ലക്ഷം പേർ കുടിപാർത്തിരുന്നു. അതിൽ 10 ലക്ഷം പേരെങ്കിലും അടിമകളായിരുന്നു എന്ന് കണക്കാക്കപ്പെട്ടിരിക്കുന്നു. ഇതിൻ്റെ വിസ്തീർണം യൂഫ്രട്ടീസ് മുതൽ അറ്റ്ലാന്റിക് സമുദ്രം വരെ ഏകദേശം 3,000 മൈൽ നീളവും ആൽപ്സ് പർവ്വതം വരെ 2,000 മൈൽ വീതിയും ആയിരുന്നു. ജർമ്മനിയിലെ റൈൽ നദി മുതൽ ഈജിപ്ത് വരെയുള്ള രാജ്യങ്ങളായിരുന്നു റോമാ സാമ്രാജ്യം. ഈ സാമ്രാജ്യം അനേകം രാജാക്കന്മാർ ഭരണം നടത്തിയിരുന്നു. എങ്കിലും പല രാജാക്കന്മാരുടെയും അന്യായ പ്രവർത്തനങ്ങളാൽ ജനങ്ങൾ രാജാക്കന്മാരെ ഉപേക്ഷിച്ച് കോൺസൽ എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന 2 പ്രജാപതിമാരെ ആണ്ടുതോറും നിയമിച്ചിരുന്നു. അവർ ഏകദേശം 500 വർഷക്കാലം റോമാ നഗരത്തെ ഭരിച്ചിരുന്നു. BC 31 ശേഷം റോമാ സാമ്രാജ്യം സമാധാനപൂർണമായി മുൻപോട്ട് പോവുകയും അനേകം നല്ല റോഡുകൾ നിർമ്മിക്കുകയും മറ്റു രാജ്യങ്ങളുമായി കച്ചവടം നടത്തത്തക്കവണ്ണമുള്ള സൗകര്യങ്ങൾ ലഭിക്കുകയും ചെയ്തു. ഈ കാലയളവിൽ എല്ലാവരും പൊതുവായി ഒരു ഭാഷ തന്നെ സംസാരിച്ചിരുന്നു. മഹാനായ അലക്സാണ്ടറിന്റെ മരണശേഷം ഗ്രീക്ക് ഭാഷ റോമാ സാമ്രാജ്യത്തിന്റെ മാതൃഭാഷയായി തീർന്നു. BC 31 ഔഗുസ്തോസ് എന്നയാൾ ചക്രവർത്തിയായി. അദ്ദേഹത്തിന്റെ കാലയളവിൽ ധാരാളം വിപുലമായ കാര്യങ്ങൾ റോമാ രാജ്യങ്ങൾ നടക്കുന്നതിനിടയായി. അദ്ദേഹത്തിന്റെ ഭരണകാലത്തെ റോമിന്റെ സുവർണ കാലഘട്ടം എന്ന് അറിയപ്പെടുന്നു. മാത്രമല്ല ഈ കാലയളവിൽ യഹൂദന്മാർ വേണ്ടത്ര സമാധാനത്തോടുകൂടി അത്രേ ജീവിച്ചിരുന്നത്. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ യഹൂദന്മാരുടെ പള്ളികൾ അഥവാ സിനഗോഗ് സിനഗോഗുകളും യഹൂദന്മാരുടെ സംഘവും ഉടലെടുക്കുന്നതിനിടയായി. ഔഗുസ്തോസിന്റെ മരണശേഷം AD 14 തന്റെ പിൻഗാമിയായിരുന്ന തിബരിയാസ് കൈസർ രാജ്യസ്ഥാനം കൈവശമാക്കി. ഇദ്ദേഹം വളരെ സമർത്ഥനായിരുന്നു, എങ്കിലും തന്റെ ജോലിക്കാരിൽ സംശയം തോന്നിയവരെ പലരെയും വധിച്ചു. ഇദ്ദേഹം പൊന്തിയോസ് പീലാത്തോസിനെ യഹൂദനാടിന്റെ ദേശാധിപതിയായി അഥവാ ഗവർണറായി നിയമിച്ചു. ആധുനിക റോമാ സാമ്രാജ്യത്തെക്കുറിച്ച് അല്പം ചിന്തിക്കാം. റോമാ സാമ്രാജ്യത്തെ ആധുനീകരിക്കുവാനും പുരോഗമനപരം പാതയിലേക്ക് നയിക്കുവാനുമുള്ള ആദ്യ പ്ലാൻ തയ്യാറാക്കിയത് പോപ്പ് ജൂലിയസ് രണ്ടാമനായിരുന്നു. അദ്ദേഹത്തിന് ശേഷം പോപ്പ് സിക്സ്റ്റസ് അഞ്ചാമൻ റോമാ സാമ്രാജ്യത്തെ പ്രശസ്തിയിലേക്ക് നയിക്കുവാൻ വളരെ യത്നിക്കുകയും ചെയ്തു. പോപ്പ് പിയൂസ് 9 റോമാ സാമ്രാജ്യത്തെ ആധുനീകരിക്കുവാൻ ശ്രമിച്ചത് ശ്രദ്ധേയമാണ്. റോമാ സാമ്രാജ്യം എല്ലാ മതങ്ങളുടെയും സംസ്കാരത്തിൻ്റെയും വിദ്യാഭ്യാസത്തിൻ്റെയും തൊട്ടിൽ എന്ന് പറയുന്നതിൽ യാതൊരു അതിശയോക്തിയുമില്ല. റോമാ യവന മതം ക്രിസ്തു മാർഗാരംഭത്തിലെങ്കിൽ റോമിലെ പഴയ മാർഗമായിരുന്ന ദേവന്റെയും ദേവിയുടെയും കഥകൾ മിക്കവാറും അവസാനിച്ചിരുന്നു. കാരണം ജനങ്ങളിൽ പലർക്കും ഇതിൽ വേണ്ടത്ര വിശ്വാസമില്ലായിരുന്നത്രേ. റോമിലുള്ള മതങ്ങളെ പ്രധാനമായി രണ്ടായി തിരിച്ചിരിക്കുന്നു, പൊതുജനമതം അല്ലെങ്കിൽ ജനറൽ റിലിജിയൻ, രണ്ട് നിഗൂഢമതം അല്ലെങ്കിൽ മിസ്ട്രി റിലിജിയൻ. ഇതിൽ മിസ്ട്രി റിലിജിയനെ കുറിച്ച് ചില പ്രത്യേക കാര്യങ്ങൾ നമുക്ക് ചിന്തിപ്പാനുണ്ട്. അതായത് പൊതുജനങ്ങളിൽ ബഹു ദൈവത്തിലുള്ള വിശ്വാസം സാധാരണയായിരുന്നു. ക്ഷേത്രങ്ങളും ആരാധനകളും നിലവിലിരുന്ന ഓരോ പട്ടണത്തിനും അതിൻ്റെതായ രക്ഷാധികാരിയായി ദേവനെയും ദേവതയെയും കാണുന്നു. പ്രവൃത്തി 17:23. ഇവർ ലക്ഷണം പറയുന്നവരും മന്ത്രവാദികളുമായിരുന്നു. പ്രവൃത്തി 16:16. ദൈവാരാധന അനുഷ്ഠിക്കുന്നത് രാജ്യത്തിൻ്റെ സുരക്ഷിതത്വത്തിന് അത്യാവശ്യമാണെന്നും അതിന് ഭംഗം നേരിട്ടാൽ ദേവന്മാരുടെ കോപത്തിന് പാത്രീഭൂതരായിത്തീരും എന്ന് സാധാരണ ജനങ്ങൾ വിശ്വസിച്ചിരുന്നു. അടുത്തായിട്ട് നിഗൂഢമതം. ചില നിഗൂഢമതങ്ങൾ കർമ്മങ്ങൾ അനുഷ്ഠിക്കുക വഴി അമർത്യത ലഭിക്കുമെന്ന് വിശ്വസിച്ചിരുന്നു. ഇവർ ചില പ്രത്യേക പ്രകടനങ്ങൾ അഥവാ നൃത്തം പാട്ട് ഇവ മുഖാന്തരം തങ്ങളുടെ മതാനുമുഖം വെളിപ്പെടുത്തിയിരുന്നു. അതിയായ സന്തോഷത്താൽ ആരാധന സ്വർഗസ്ഥലങ്ങളിലേക്ക് ഉയർത്തപ്പെടുമെന്നും തങ്ങളുടെ കഷ്ടതകൾ എല്ലാം മറന്ന് ദേവനുമായി ഒരു രഹസ്യ ഏകീഭാവം അനുഭവിക്കുന്നു എന്നും ഈ ഐക്യം നിത്യ സന്തോഷത്തിൽ ഒരു അടയാളമാണെന്നും ഇവർ വിശ്വസിച്ചു. ചില നിഗൂഢ മതങ്ങൾ അന്നുണ്ടായിരുന്ന ചില നിഗൂഢ മതങ്ങൾ, ഇസീസിൻ്റെ ആരാധന, മിത്രദേവൻ്റെ ആരാധന, ഓപ്പിക മതത്തിൻ്റെ ആരാധന എന്നീ ആരാധനകൾ അന്ന് നിലവിലിരുന്നു. ലോക ശുശീകരണത്തിലുള്ള ഒരുക്കമാണ് ഇനി അടുത്തായിട്ട് ചിന്തിക്കാനുള്ളത്. Ephesians 2:12 പൗലോസ് അപ്പോസ്തോലൻ രേഖപ്പെടുത്തിയിരിക്കുന്നത്, ആ കാലത്ത് നിങ്ങൾ ക്രിസ്തുവിനെ കൂടാതെയുള്ളവരും പ്രത്യാശയില്ലാത്തവരുമായിരുന്നു. യേശു ക്രിസ്തു ഈ ലോകത്തിൽ പൂജാതനാകുന്നതിന് മുൻപ് ലോകത്തിൻ്റെ അവസ്ഥ എന്തെല്ലാമായിരുന്നു എന്ന് ഈ വാക്കുകൾ വ്യക്തമായി സൂചിപ്പിക്കുന്നു. എന്നാൽ കാലസമ്പൂർണതയിൽ ദൈവം തൻ്റെ പുത്രനെ ലോകത്തിൽ രക്ഷിതാവായി അയച്ചു. Galatians 4:4 ഒരു രാജാവിൻ്റെ എഴുന്നള്ളത്തിന് സ്വീകരിപ്പാൻ എപ്രകാരം രാജ്യവും പ്രജകളും ഒരുങ്ങുന്നുവോ അതേപോലെ ലോകരക്ഷിതാവായ യേശു ക്രിസ്തുവിൻ്റെ ആഗമനത്തെ സ്വീകരിപ്പാൻ വിവിധ നിലകളിൽ ലോകം ഒരുക്കപ്പെട്ടിരുന്നു. ഈ ഒരുക്കം പിൽക്കാലങ്ങളിൽ ക്രിസ്തുവിൻ്റെ സന്ദേശം ജനങ്ങളിൽ എത്തിക്കുവാൻ യേശുവിൻ്റെ ശിഷ്യന്മാർക്കും സഹായമായി തീർന്നു. ഈ ഒരുക്കം പ്രധാനമായി 3 മേഖലകളിലായിരുന്നു. അവ രാഷ്ട്രീയപരമായ സംഭാവനകൾ, ബുദ്ധിപരമായ സംഭാവനകൾ, മതപരമായ സംഭാവനകൾ, ഇങ്ങനെ 3 വിധമായിരുന്നു. ഈ രാഷ്ട്രീയ സംഭാവനകളെ കുറിച്ച് നമുക്ക് അല്പം ചിന്തിക്കാം. റോമാ സാമ്രാജ്യം ഔഗുസ്തോസ് കൈസറിന് മുൻപേ ചെറിയ രാജ്യങ്ങളായി വിഭജിക്കപ്പെട്ടു. പലരാൽ ഭരണം നടത്തിയിരുന്നു. ഈ ചെറുരാജ്യങ്ങൾ തമ്മിൽ എപ്പോഴും ശത്രുത്വത്തിൽ കഴിഞ്ഞിരുന്നു. റോമാ സാമ്രാജ്യം വേണ്ടത്ര പുരോഗതിയിലേക്ക് നീങ്ങിയിരുന്നില്ല. എന്നാൽ ഔഗുസ്തോസ് കൈസർ ഈ ചെറുരാജ്യങ്ങളെയെല്ലാം തൻ്റെ അധികാര പരിധിയിലാക്കി ഏകാധിപത്യ ഭരണം ആരംഭിച്ചു. ഭരണസൗകര്യാർത്ഥം സാമ്രാജ്യത്തെ പല പ്രവിശ്യകളായി വിഭജിച്ചു. കൗൺസിലർമാരെ ഭരണം ഏൽപ്പിച്ചു. എങ്കിലും പരമാധികാരി ഔഗുസ്തോസ് കൈസർ മാത്രമായിരുന്നു. ഇതുമൂലം രാജ്യത്ത് സമാധാനവും സംതൃപ്തിയും കളിയാടി. മാത്രമല്ല, എല്ലാ മതക്കാർക്കും അതിൻ്റെതായ സ്വാതന്ത്ര്യത്തോട് അതാതിൻ്റെ മതം പ്രചരിപ്പിക്കുവാനുള്ള അനുവാദവും ചക്രവർത്തി നൽകി. അങ്ങനെ റോമാ സാമ്രാജ്യത്തിൽ നിലനിന്നിരുന്ന മതസ്വാതന്ത്ര്യം സുവിശേഷ പ്രവർത്തന വഴിയൊരുക്കി. അടുത്ത സമാധാനം അക്കാലയളവിൽ പ്രധാന യാത്രാ മാധ്യമം കടൽ വഴിയുള്ളതായിരുന്നു. എന്നാൽ ജനങ്ങൾക്ക് കടൽ കൊള്ളക്കാർ ഈ നിമിത്തം അല്ലെ പൈറസി കടൽ പൈറസി നിമിത്തം കടലിൽ കൂടി സമാധാനപരമായ യാത്ര ചെയ്യുവാൻ സാധിച്ചിരുന്നില്ല. ഔഗുസ്തോസ് കൈസർ ഭരണസാരഥ്യം ഏറ്റുകഴിഞ്ഞപ്പോൾ കടൽ കൊള്ളക്കാരെ മുഴുവനായി കീഴടക്കിയതിനാൽ കടൽ കൂടിയുള്ള യാത്ര സുഗമവും സുരക്ഷിതവും ആയിത്തീർന്നു. മറ്റുള്ളവരോടൊപ്പം സുവിശേഷകർക്കും സുവിശേഷവുമായി അന്യരാജ്യങ്ങളിലേക്ക് പോകുന്നതിന് ഇത് സഹായമായി. അടുത്തത് നല്ല റോഡുകൾ. റോഡ് റോമ സാമ്രാജ്യത്തിൽ നിന്ന് മറ്റു രാജ്യങ്ങളിലേക്ക് നല്ല റോഡുകൾ നിർമ്മിക്കപ്പെട്ടിരുന്നു. തൽഫലമായി വാണിജ്യം വളരെ വേഗം വർദ്ധിക്കുകയും സമൂഹത്തിലെ നാനാ തുറകളിൽപ്പെട്ട യാത്രക്കാർക്കും ഇത് ഒരുപോലെ സഹായമായി തീരുകയും ചെയ്തു. അതിലൊക്കെ ഉപരിയായി ഈ റോഡുകൾ അപ്പോസ്തോലന്മാർക്കും സുവിശേഷകന്മാർക്കും സുവിശേഷവുമായി വിവിധ സ്ഥലങ്ങളിലേക്ക് പോകുവാനും പ്രവർത്തിക്കുവാനും സഹായമായി തീർന്നു. ഇനി റോമ സൈന്യത്തെക്കുറിച്ച്. റോമൻ ജർമ്മനിയിൽ റോമൻ ജയിലിൽ സുവിശേഷത്തിൻ്റെ നാമത്തിൽ അടയ്ക്കപ്പെട്ട വിശ്വാസികൾ തങ്ങൾക്ക് കാവൽ നിന്ന പടയാളികളോട് സുവിശേഷം പങ്കുവച്ചു. ഇങ്ങനെ പടയാളികളിൽ പടയാളികൾ കൂടെ സുവിശേഷം വളരെ വേഗത്തിൽ പ്രചരിച്ചു. തെർത്തുല്യൻ എന്ന സഭാപിതാവ് ഇപ്രകാരം പറയുന്നു: പൗലോസ് ജയിലിലായിരുന്ന സമയത്ത് തനിക്ക് ലഭിച്ച അല്പസമയം സുവിശേഷം പടയാളികളുമായി പങ്കുവയ്ക്കുന്നതിന് വ്യഗ്രത കാണിച്ചു. ഉദാഹരണം പ്രവൃത്തി 16 കാരാഗ്രഹപ്രമാണിയും സുവിശേഷം കാരാഗ്രഹപ്രമാണിയോട് സുവിശേഷം പങ്കുവയ്ക്കുന്നതിൻ്റെയായി. രണ്ട്, ബുദ്ധിപരമായ സംഭാവനകൾ, ഇൻ്റലക്ച്വൽ കോൺട്രിബ്യൂഷൻസ്. ഗ്രീക്ക് ഭാഷ, മഹാനായ അലക്സാണ്ടർ ചക്രവർത്തി ഗ്രീക്ക് ഭാഷ സാർവത്രിക ഭാഷയായി മാറ്റിയതിൻ്റെ ഫലമായി പണ്ഡിതനും പാമരനും ഒരുപോലെ ഈ ഭാഷയിൽ സംസാരിക്കുകയും ആശയവിനിമയം നടത്തുകയും ചെയ്തിരുന്നു. ഗ്രീക്ക് ഭാഷയുടെ പ്രവർത്തനം അപ്പോസ്തോലന്മാർക്കും സുവിശേഷകന്മാർക്കും വളരെയധികം പ്രയോജനം ചെയ്തു. മാത്രമല്ല, വേദപുസ്തകവും അതിൻ്റെ പല പ്രതികളും സുവിശേഷ സത്യങ്ങളും ഗ്രീക്ക് ഭാഷയിൽ പ്രസിദ്ധീകരിക്കുന്നതിനിടയായി. ഗ്രീക്ക് ഭാഷയിലാണ് പുതിയ ആദ്യമായി എഴുതപ്പെട്ടത് എന്നുള്ളതും മറ്റൊരു പ്രത്യേകതയാണ്. എബ്രായ ഭാഷയിൽ എഴുതപ്പെട്ട പഴയ നിയമം ഗ്രീക്ക് ഭാഷയിലേക്ക് വിവർത്തനം ചെയ്തു. ഇതിനെ സെപ്റ്റുവജന്റ് എന്ന് അറിയപ്പെടുന്നു. ഇപ്രകാരം ഗ്രീക്ക് ഭാഷയുടെ പ്രചാരം മൂലമായി രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് സുവിശേഷം അതിശീഘ്രമായി വ്യാപരിക്കുവാൻ ഇടയായി. ഗ്രീക്ക് സംസ്കാരം. ഗ്രീക്കുകാർ റോമാ സാമ്രാജ്യത്തിലെ ഏറ്റവും പാണ്ഡിത്യമുള്ള ഒരു കൂട്ടം ആളുകളായിരുന്നു. വേദപുസ്തകത്തിൽ പറയും പ്രകാരം ഇവർ ജ്ഞാനം അന്വേഷിച്ചിരുന്നു. 1 കൊരിന്ത്യർ 1:22, ഏത് ത്യാഗം സഹിച്ചും ഏത് വില കൊടുത്തും ഇവർ ജ്ഞാനം കരസ്ഥമാക്കിയിരുന്നു. ഈ കാലയളവിൽ അനേകം തത്വജ്ഞാനികൾ എഴുന്നേറ്റു. അവരിൽ പ്രധാനപ്പെട്ട ആളുകൾ സോക്രട്ടീസ്, പ്ലേറ്റോ, അരിസ്റ്റോട്ടിൽ എന്നിവരാണ്. ഈ തത്വജ്ഞാനികൾ ദൈവമാണ് സകലത്തിൻ്റെയും കാരണഭൂതൻ, മരണത്തിൽ നിന്നുള്ള ഉയർപ്പ്, അന്ത്യന്യായവിധി തുടങ്ങിയ വിഷയങ്ങളെ പഠിപ്പിച്ചിരുന്നു. എന്നാൽ ഇപ്രകാരമുള്ള പഠിപ്പിക്കൽ സാധാരണക്കാരായ ജനങ്ങൾക്ക് മനസ്സിലാക്കുന്നതിനോ അതനുസരിച്ച് ജീവിക്കുന്നതിനോ സാധിച്ചില്ല. എന്ന് മാത്രമല്ല, ഇവർ പ്രതീക്ഷിച്ചിരുന്ന ആത്മീയ ദാഹത്തിന് ഇപ്രകാരമുള്ള പഠിപ്പുകൾ യാതൊരു ശമനവും നൽകിയിരുന്നില്ല. എന്നാൽ ഇവരുടെ പഠിപ്പിലുകൾ വളരെ വേഗത്തിൽ സുവിശേഷ സത്യങ്ങൾ പ്രചരിപ്പിക്കുന്നതിന് സഹായകമായി. തൽഫലമായി ഇവർ ആ സമയങ്ങളിൽ ക്രിസ്തീയ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരുന്ന സുവിശേഷങ്ങളിലേക്ക് തങ്ങളുടെ ശ്രദ്ധയെ കേന്ദ്രീകരിക്കുകയും അങ്ങനെ സുവിശേഷം വ്യാപിക്കുകയും ചെയ്തു. ഗ്രീക്ക് മതം. അക്കാലത്തിലെ ജനങ്ങൾക്ക് ഗ്രീക്ക് മതം യാതൊരുവിധ ആശ്വാസത്തിനും ആശയ്ക്കും വക നൽകിയില്ല. ഗ്രീക്ക് മതം ബഹുദൈവ വിശ്വാസത്തെക്കുറിച്ച് പഠിപ്പിക്കുന്നതിനാൽ ഏത് ദൈവത്തെ സമീപിച്ചാൽ രക്ഷപ്രാപിക്കാം എന്ന ചിന്തയും ഉണ്ടായിരുന്നു. ഇങ്ങനെ ചിന്താക്കുഴപ്പത്തിലായ ജനങ്ങളിലേക്ക് സുവിശേഷവുമായി അപ്പോസ്തോലന്മാരും സുവിശേഷകന്മാരും കടന്നു ചെല്ലുകയും അങ്ങനെ സുവിശേഷം വ്യാപിക്കുകയും ചെയ്തു. മതപരമായ സംഭാവനകൾ, റിലിജിയൻ കോൺട്രിബ്യൂഷൻസ്. യഹൂദമതം ക്രിസ്തുമാർഗത്തിന് തൊട്ടു നിർമ്മിച്ച യഹൂദമാർഗം ആയിരുന്നു. അതിൻ്റെ ഉത്ഭവത്തിനും വളർച്ചയ്ക്കും വേണ്ട എല്ലാ സഹായങ്ങളും സാഹചര്യങ്ങളും ഇവർ തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. യഹൂദന്മാർ കുടിയേറിപ്പാർത്തിട്ടുള്ള സ്ഥലങ്ങളിലെല്ലാം അവർ സിനഗോഗ് അല്ലെങ്കിൽ പള്ളികൾ സ്ഥാപിക്കുകയും അവിടെ കൂട്ടമായി വന്ന് തങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമായ യഹോവയെ ആരാധിക്കുകയും ചെയ്തു. ആദിമ ക്രിസ്ത്യാനികളും യഹൂദന്മാരോടൊപ്പം ആ കാലയളവിൽ സിനഗോഗിൽ അഥവാ പള്ളിയിൽ ദൈവത്തെ ആരാധിച്ചിരുന്നു. ലൂക്കോസ് 4:16 യേശു പതിവ് പോലെ പള്ളിയിൽ ചെന്നു. ഇവിടെ പള്ളി എന്ന് പറയുന്നത് സിനഗോഗിനെയാണ്. യഹൂദന്മാർ ക്രിസ്തുമാർഗത്തിന് ഒരു മാർഗീയ ജീവൻ പ്രദാനം ചെയ്തു. നമ്മുടെ കർത്താവും അപ്പോസ്തലന്മാരും ഈ മാർഗത്തിലാണ് പരിശീലിപ്പിക്കപ്പെട്ടത്. യഹൂദന്മാർ തങ്ങൾക്കായി വീണ്ടെടുപ്പുകാരനായ ഒരു മശിഹ പ്രത്യക്ഷനാകും എന്ന് വിശ്വസിച്ചിരുന്നു. ആ മശിഹ തങ്ങളുടെ ദുഃഖങ്ങളിൽ നിന്നും പീഡനങ്ങളിൽ നിന്നും മുക്തി നൽകും എന്നും വിശ്വസിച്ചിരുന്നു. ഈ വിശ്വാസം ക്രിസ്തീയ പ്രവർത്തനത്തിന് ഒരു നല്ല സംഭാവനയായിരുന്നു. യഹൂദന്മാർ പ്രതീക്ഷിച്ചിരുന്ന മശിഹ യേശു ക്രിസ്തു ആണെന്ന് പ്രചരിപ്പിക്കുവാൻ ശിഷ്യന്മാർക്ക് മാർഗദർശിയായി. യഹൂദന്മാർ ഏറ്റവും വിശുദ്ധമായ പഴയ നിയമം പ്രദാനം ചെയ്ത അവർ ഇത് ദൈവത്താൽ നൽകപ്പെട്ട ഒരു ഗ്രന്ഥമത്രേ എന്ന് കണക്കാക്കിയിരുന്നു. സ്വജീവിതാന്ധകാരത്തിൽ ഉപദേശങ്ങളെ കൊടുക്കുന്നതിനും പഴയ നിയമം അക്കാലത്ത് ഉപയോഗിച്ചിരുന്നു. യഹൂദന്മാർക്ക് പുറമെ എല്ലാ ക്രിസ്ത്യാനികളും മറ്റ് ജാതികളും ഈ ഗ്രന്ഥത്തിൽ നിന്ന് വിലയേറിയ ഉപദേശങ്ങൾ സ്വീകരിച്ചിരുന്നു. മാത്രമല്ല ഈ ഗ്രന്ഥത്തിലെ പല കാര്യങ്ങളും യേശുക്രിസ്തു നിവർത്തിച്ചതാകുന്നു. ഇത് മനസ്സിലാക്കിയ ജനങ്ങൾ അവരുടെ ശ്രദ്ധ ക്രിസ്തു വിശ്വാസത്തിലേക്ക് തിരിച്ചു. യഹൂദന്മാർ പലരും ചിന്നിച്ചിതറി പല ഗ്രൂപ്പുകൾക്ക് ഡയാസ്പോറ എന്ന് പറയുന്നു പല സ്ഥലങ്ങളിലേക്ക് അടിമകളായിപ്പോയി. ഈ അവസരത്തിലുള്ള യഹൂദ മത പ്രചരണ വേലകൾ ക്രിസ്തുമാർഗത്തിൽ ഒരു മുന്നോടിയായിരുന്നു. ഉദാഹരണമായി AD 52 സെന്റ് തോമസ് ഇന്ത്യയിൽ വന്നത് കേരളത്തിൽ വസിക്കുന്ന യഹൂദന്മാരെ തേടിയാണെന്ന് വിശ്വസിക്കുന്നു. ഒരു വിധത്തിൽ പറഞ്ഞാൽ ജാതികളുടെ ഇടയിൽ ക്രിസ്തുമാർഗത്തെക്കുറിച്ചുള്ള ഒരു ബോധം യഹൂദന്മാരാണ് ഉണ്ടാക്കി കൊടുത്തത്. അങ്ങനെ യഹൂദമാർഗം തന്നെ ലോക സുവിശേഷീകരണത്തിന് വഴി ഒരുക്കിക്കൊടുത്തു.